السلام علیکم ورحمۃ اللہ. اشہد ان لا الہ الا اللہ وحدہ لا شریک لہ واشہد ان محمدًا عبدہ ورسولہ. اما بعد فاعوذ باللہ من الشیطان الرجیم. بسم اللہ الرحمن الرحیم. الحمد للہ رب
حضرت امیر المومنین خلیفۃ المسیح خامی سید اللہ تعالی بن عبد العزیز کഴിഞ്ഞ വെള്ളിയാഴ്ച അതായത് 19/10/2007 ബൈത്തുൽ ഫുതൂഹ് ലണ്ടനിൽ ചെയ്ത ഖുതുബയുടെ പരിഭാഷയാണ് കേൾപ്പിക്കുന്നത്. തശഹുദും തഅവ്വുദും സൂറ ഫാത്തിഹ തിലാവത്തിന് ശേഷം അമീറുൽ മോമിനീൻ സൂറ ഫാത്തിറിലെ 11-ാമത്തെ വചനം തിലാവത്ത് ചെയ്തുകൊണ്ടാണ് ഖുതുബ ആരംഭിച്ചത്. തുടർന്ന് പറഞ്ഞു, ഞാൻ ഓതിയ ആയത്തിന്റെ അർത്ഥം ഇപ്രകാരമാണ്, ആരെങ്കിലും അന്തസ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സർവ അന്തസ്സും അള്ളാഹുവിന് മാത്രമുള്ളതാകുന്നു. പരിശുദ്ധ വചനങ്ങൾ അവനിലേക്കാണ് കയറിപ്പോകുന്നത്. സൽക്കർമ്മങ്ങളെ അവൻ ഉയർത്തുകയും ചെയ്യുന്നു. ദുഷിച്ച തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുന്നവരാരോ അവർക്ക് കഠിന ശിക്ഷ ലഭിക്കുന്നതാണ്. അക്കൂട്ടരുടെ തന്ത്രം നാശമടയുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ ഒരു ഗുണനാമമാണ് അസീസ് എന്നത്. ഇത് ഏകദേശം 100 സ്ഥലത്ത് വിശുദ്ധ ഖുർആനിൽ വിവരിച്ചിട്ടുണ്ട്. ഈ നാമം വിവിധ വചനങ്ങളിൽ വിവിധ വിഷയങ്ങളോടുകൂടി ഒന്ന് രണ്ട് സ്ഥലം ഒഴികെ മറ്റ് ഗുണനാമങ്ങളോടൊപ്പമാണ് വന്നിട്ടുള്ളത്. അള്ളാഹുവിന്റെ സത്തയെ എടുത്തു പറഞ്ഞുകൊണ്ട് ഈ ഗുണനാമത്തെക്കുറിച്ച് നിഘണ്ടു കർത്താക്കൾ വിവിധ അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ കേൾപ്പിക്കാം. മുഫറദാത്ത് ഇമാം റാഗിബിൽ എഴുതിയിരിക്കുന്നു, അൽ അസീസ് വിജയി, പരാജിതനാകാത്തവൻ, അതായത് മറ്റുള്ളവരെ അടിച്ചമർത്തുന്നവൻ, അവനെ ആർക്കും അടിച്ചമർത്താൻ പറ്റില്ല, അവന്റെ മേൽ വിജയം വരിക്കാനും കഴിയില്ല. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, തീർച്ചയായും അള്ളാഹു വിജയിയും വളരെ യുക്തിയുക്തം പ്രവർത്തിക്കുന്നവനുമാണ്. ഇമാം റാഗിബ് വീണ്ടും എഴുതിയിരിക്കുന്നു, അള്ളാഹു പറയുന്നു, വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വൽ മുഅ്മിനീൻ, അന്തസ് അള്ളാഹുവിനും അവന്റെ റസൂലിനും സത്യവിശ്വാസികൾക്കുമുള്ളതാണ്. ഇസ്സത്ത് എന്നതിന്റെ അർത്ഥം ശക്തി, ബലം, വിജയം എന്നാണ്. അദ്ദേഹം എഴുതുന്നു, അള്ളാഹുവിനും അവന്റെ റസൂലിനും സത്യവിശ്വാസികൾക്കും ലഭിച്ചിട്ടുള്ള അന്തസ് മാത്രമാണ് അനശ്വരവും എന്നെന്നും നിലനിൽക്കുന്നതുമായിട്ടുള്ളത്. പിന്നീട് എഴുതുന്നു, മൻ കാന യുരീദുൽ ഇസ്സത്ത ഫലില്ലാഹിൽ ഇസ്സത്തു ജമീഅ എന്നതിന്റെ അർത്ഥം, ആരാണോ ആദരണീയനാകാൻ ആഗ്രഹിക്കുന്നത് അവൻ അള്ളാഹുവിൽ നിന്ന് അന്തസ് കരസ്ഥമാക്കേണ്ടതാണ്. കാരണം എല്ലാത്തരം അന്തസ്സും അള്ളാഹുവിന്റെ കരങ്ങളിലാണുള്ളത്. ഇമാം റാഗിബ് വിശുദ്ധ ഖുർആന്റെ ആയത്തുകളുടെ അടിസ്ഥാനത്തിലാണ് പൊതുവെ അർത്ഥം പറയാറുള്ളത്. ലിസാനുൽ അറബിൽ ഇതിന്റെ അർത്ഥം ഇങ്ങനെ വിവരിച്ചിരിക്കുന്നു, അൽ അസീസ് അള്ളാഹുവിന്റെ സിഫത്താണ്, അവന്റെ നാമങ്ങളിൽ ഒരു നാമമാണ്. സുജാജ് പറയുന്നു, ഏതൊന്നിനോളം എത്താൻ സാധിക്കാതെ വരുന്നുവോ ആ സത്തയ്ക്കാണ് അസീസ് എന്ന് പറയുന്നത്. ഒരു വസ്തുവിനും ആ സത്തയെ പരാജയപ്പെടുത്താൻ കഴിയില്ല. ചിലരുടെ ദൃഷ്ടിയിൽ അൽ അസീസ് ശക്തനും എല്ലാത്തിനെയും അതിജയിച്ചു നിൽക്കുന്നവനുമായ സത്തയാണ്. അൽ അസീസ് എന്നത് അതുല്യമായ സത്തയാണെന്നും പറയപ്പെട്ടിരിക്കുന്നു. അൽ മുഇസ് എന്നതും അള്ളാഹുവിന്റെ ഒരു ഗുണനാമമാണ്. തന്റെ ദാസരിൽ അവൻ ഇച്ഛിക്കുന്നവർക്ക് അന്തസ് നൽകുന്നു. അൽ ഇസ്സു ദില്ലത്തിന് വിപരീതമായി ഇസ്സത്ത് ഉപയോഗിക്കുന്നു. അൽ ഇസ്സു എന്നതിന്റെ യഥാർത്ഥ താല്പര്യം പ്രബലത, കാഠിന്യം, ഔന്നത്യം എന്നതാണ്. അൽ ഇസ്സു വൽ ഇസ്സത്തു എന്നതിന്റെ അർത്ഥം അൽ ഇസ്സത്തു വൽ ഇംതിനാഉ, കയറാൻ പറ്റാത്ത ഉയർന്ന സ്ഥലം. ഈ വിശദീകരണത്തിന്റെ എല്ലാം ചുരുക്കം ഇതാണ്, അസീസ് എന്നത് അള്ളാഹുവിന്റെ നാമമാണ്. അത് പൂർണതയുടെയും സർവവും കൂടിച്ചേരലിന്റെയും അടിസ്ഥാനത്തിൽ അള്ളാഹുവിന് മാത്രമാണ് യോജിച്ചത്. എല്ലാ മാന്യതകളുടെയും ഉറവിടമെന്ന് പറയപ്പെടുന്നത് അവനെ മാത്രമാണ്. അവൻ തന്നെയാണ് തന്നെ വിശ്വസിക്കുന്നവർക്കും തന്റെ ദൂതനും ശക്തിയും ബലവും നൽകുന്നത്. അത് അവരുടെ വിജയത്തിന് കാരണമായിത്തീരുന്നു. അതുകൊണ്ട് ഈ വിജയിയും സകല ശക്തിയുടെയും പ്രബലതയുടെയും അധികാരിയുമായ അള്ളാഹുവുമായി ബന്ധം സ്ഥാപിക്കുന്നത് തന്നെ ഒരു മനുഷ്യന് ശക്തിയും ബലവും നൽകുന്നു. ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആനിൽ ഏകദേശം 100 സ്ഥലത്ത് വിവിധ വിഷയങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹുവിന്റെ ഈ ഗുണനാമത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ ചില ആയത്തുകൾക്ക് നൽകിയ വിശദീകരണവും കേൾപ്പിക്കാം, അപ്പോൾ കാര്യം കൂടുതൽ വ്യക്തമാകും. അല്ലാമ ഫഖ്റുദ്ദീൻ റാസി, അം ഇന്ദഹും ഖസായിനു റഹ്മത്തി റബ്ബികൽ അസീസിൽ വഹാബ് എന്നതിനെ കുറിച്ച് എഴുതുന്നു, അസീസ് എന്ന ഗുണനാമം വിശദീകരിച്ചുകൊണ്ട് നുബുവത്തിന്റെ സ്ഥാനം ഒരു മഹത്തായതും ഉന്നതവുമായ സ്ഥാനമാണെന്ന് പറഞ്ഞിരിക്കുന്നു. അത് നൽകാൻ സർവശക്തനായ അസ്തിത്വം അസീസ് ആയിരിക്കേണ്ടതാണ്. അതായത് പരിപൂർണമായും കഴിവുള്ള അസ്തിത്വം ആയിരിക്കണം, കൂടാതെ വഹാബും ആയിരിക്കേണ്ടതാണ്. അതായത് ഒരുപാട് ദാനം നൽകുന്ന അസ്തിത്വം. അങ്ങനെയുള്ള സ്ഥാനത്ത് നിലകൊള്ളുന്നത് പരിശുദ്ധനായ അള്ളാഹു മാത്രമാണ്. കാരണം അള്ളാഹു മാത്രമാണ് പരിപൂർണ ശക്തവാനും പരിപൂർണ സാന്നിധ്യവും, അതായത് ദാനശീലനും പൊറുക്കുന്നവനുമാണ്. ഈ വചനത്തിൽ പറഞ്ഞ അള്ളാഹുവിന്റെ ഗുണനാമമായ അസീസിനെ വിശദീകരിച്ചുകൊണ്ട് അല്ലാമ റാസി പറയുന്നത്, ഈ വചനത്തിന് മുകളിലുള്ള വചനത്തിൽ പറഞ്ഞിരിക്കുന്ന അവിശ്വാസിയുടെ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇതെന്നാണ്. അവർ ചോദിച്ചു, ആ ഉൻസില അലൈഹി സിക്റു മിൻ ബൈനിന, നമ്മുടെ ഇടയിൽ നിന്ന് ഇവനാണോ ഉത്ബോധനം ഇറക്കപ്പെട്ടത്? അതിന് മറുപടിയായി അള്ളാഹു പറയുന്നു, വിജയിയും പൊറുക്കുന്നവനുമായ നിന്റെ രക്ഷിതാവിന്റെ ഖജനാവുകൾ ഈ അവിശ്വാസികളുടെ കയ്യിലാണോ? അവർക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാനും കൊടുക്കാതിരിക്കാനും അവർക്ക് കഴിയുമോ? ഇയാൾ ഞങ്ങളെ പോലുള്ളവനാണെന്ന് ആക്ഷേപിക്കുന്നു, ഇയാൾക്ക് എങ്ങനെ നുബുവത്ത് കിട്ടാനാണ്? അള്ളാഹു പറയുന്നു, എന്റെ കാരുണ്യത്തിന്റെ ഖജനാവ് നിങ്ങളുടെ പക്കലല്ല, മറിച്ച് പ്രതാപവാനും സർവശക്തനുമായ എന്റെ കയ്യിലാണ്. ഞാൻ രക്ഷപ്പെടുന്നവർക്കാണ് ഖജനാവുകൾ നൽകുന്നത്. നിങ്ങൾ എന്റെ സൃഷ്ടികളാണ്. നിങ്ങൾ എന്തിന്റെ പേരിലാണ് അഹങ്കരിക്കുന്നത്? അള്ളാഹു ആരെ യോഗ്യനെന്ന് കാണുന്നുവോ അവന് കാരുണ്യത്തിന്റെ ഖജനാവിൽ നിന്ന് നൽകുന്നു. നല്ല നിലയിൽ നുബുവത്തിന്റെ കടമ നിറവേറ്റിക്കൊണ്ട് തന്റെ സന്ദേശം എത്തിക്കുമെന്ന് കാണുന്ന ആൾക്കാണ് നുബുവത്തിന്റെ സമ്മാനം നൽകുന്നത്. ഇന്ന് ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെതിരിലും ഈ ആക്ഷേപം ഉന്നയിക്കുന്നു. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഈ ആക്ഷേപം ഉന്നയിക്കാറുണ്ട്. മുസ്ലിങ്ങളിൽ നിന്ന് വിശ്വസിക്കാത്ത അധികം ആളുകളും ഈ ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. ഒരു സാധാരണ മനുഷ്യനാണ് മസീഹ് മൗഊദ് എന്ന് വാദിക്കുന്നത്. ഇൽഹാമിന്റെയും നുബുവത്തിന്റെയും സ്ഥാനം കരസ്ഥമാക്കി എന്ന് പറയുന്നത് മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന ഒരു സാധാരണക്കാരന് ഇതെങ്ങനെ ലഭിക്കാനാണ്? ഈ സാധാരണക്കാരനെയാണോ മസീഹും മഹദിയുമാക്കാൻ അള്ളാഹുവിനെ കിട്ടിയത്? അങ്ങകലെയുള്ള പഞ്ചാബിലെ ഒരു ചെറിയ ഗ്രാമത്തിലെ ഒരാളെ എന്തുകൊണ്ടാണ് അള്ളാഹു മസീഹ് മഹദിയാക്കിയതെന്ന് ഒരു ക്രിസ്ത്യൻ സ്ത്രീയും ജർമ്മനിയിൽ എന്നോട് ചോദിച്ചിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? കുഗ്രാമത്തിലുള്ള അദ്ദേഹത്തിന്റെ സന്ദേശം പുറത്തെങ്ങുവെത്തുമായിരുന്നില്ല. അക്കാലത്ത് ഒരു മാർഗവും ഉണ്ടായിരുന്നില്ല എന്നത് ശരിയാണ്. പക്ഷേ നിങ്ങൾക്കുള്ള മറുപടി നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ വന്നിട്ടുണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അള്ളാഹു തന്റെ അനുഗ്രഹത്തിന്റെ ഖജനാവ് തുറന്നപ്പോൾ ആ സന്ദേശം എത്തിക്കാനുള്ള ഏർപ്പാടുമുണ്ടാക്കി. ഇന്ന് ജർമ്മനിയിലും നിങ്ങൾ അദ്ദേഹത്തിന്റെ സന്ദേശം കേൾക്കുന്നു. അതിവിടെയും എത്തിക്കഴിഞ്ഞു. ലോകത്തിലെ 189 രാഷ്ട്രങ്ങളിൽ ആ ശബ്ദം എത്തിക്കഴിഞ്ഞു. പ്രതാപവാനായ അള്ളാഹുവിൽ നിന്ന് ആ മഹാത്മാവിന് ഈ സ്ഥാനം നൽകപ്പെട്ടിരിക്കുന്നു എന്നതിനുള്ള വ്യക്തമായ തെളിവാണിത്. അവൻ എല്ലാത്തിന്റെയും അധികാരിയാണ്. അവൻ തന്റെ പ്രിയപ്പെട്ടവർക്ക് വിജയം നൽകി അനുഗ്രഹിക്കുന്നു എന്നല്ല, അവനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സത്യവിശ്വാസികളുടെ ജമാഅത്തിനോടും വിജയം നൽകുമെന്ന് അവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അറബികൾ ചോദിക്കുന്നത് അറേബ്യൻ ദേശത്തിന് പുറത്ത് മസീഹ് മൗഊദ് വരുന്നത് എങ്ങനെയെന്നാണ്. ഈ പഞ്ചാബി എങ്ങനെ മസീഹ് മൗഊദ് ആകുമെന്നാണ് മറ്റു രാജ്യങ്ങളിലെ മുസ്ലിങ്ങൾ ചോദിക്കുന്നത്. ഇതിനെ ഹദീസുകൾ അവർ തെളിവുകളായി ഉദ്ധരിക്കുന്നു. ഇന്ന അടയാളം പുലർന്നില്ല എന്ന് പറയുന്നു. ബാഹ്യമായ വിശ്വാസത്തെയാണ് അവർ നോക്കുന്നത്. ഹദീസുകളിൽ വിവരിച്ചിട്ടുള്ള പ്രവചനങ്ങളിൽ ചിന്തിക്കുന്നില്ല. അതുകൊണ്ടാണ് അള്ളാഹു കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം മുൻകഴിഞ്ഞ നബിമാരോടും ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോടും ഇത് ചോദിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സത്യസന്ധനായ പ്രേമി നിയോഗിതനാകുമ്പോൾ അദ്ദേഹത്തിനോടും ഈ ചോദ്യം ആവർത്തിക്കപ്പെടണമായിരുന്നു. അതുകൊണ്ട് മുസ്ലിങ്ങളെ ജാഗ്രതപ്പെടുത്തുന്നതിനായി അള്ളാഹു പറഞ്ഞു, ഞാൻ പ്രതാപവാനാണ്, ഞാൻ അനുഗ്രഹദാതാവാണ്. വിശുദ്ധ ഖുർആൻ വായിക്കുന്ന നിങ്ങൾ ഈ ആയത്തുകൾ ചിന്തിക്കുക. കാരുണ്യത്തിന്റെ ഖജനാവുകളുടെ അധികാരിയും ഞാൻ തന്നെയാണ്, നിങ്ങളല്ല. ഒരാളെ മഹദി മസീഹാക്കാൻ ഞാൻ തീരുമാനിച്ചു, അങ്ങനെ മഹദി മസീഹാക്കി അയച്ചു. വിശുദ്ധ ഖുർആനിലും ഞാൻ പറഞ്ഞതുപോലെ അവസരം വന്നാൽ നിങ്ങൾ ചിന്തിക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ വഞ്ചിതരാകാതിരിക്കാൻ അള്ളാഹു മുസ്ലിങ്ങൾക്ക് ബുദ്ധി നൽകുമാറാകട്ടെ. അവർ ഈ സന്ദേശത്തെ മനസ്സിലാക്കുന്നവരായി തീരട്ടെ. ആരിലാണോ കാരുണ്യം ഇറക്കുന്നത്, ആർക്കാണോ സർവ്വതം നൽകി അനുഗ്രഹിക്കുന്നത്, അയാളെ സഹായിക്കുമെന്നും അള്ളാഹു പറഞ്ഞു. സഹായിക്കും, വിജയം നൽകും എന്ന വിളംബരവും അസീസ് എന്ന ഗുണനാമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തിട്ടുള്ളത്. അള്ളാഹു പറഞ്ഞു, കതബല്ലാഹു ലഅഗ്ലിബന്ന അനാ വറുസുലി ഇന്നല്ലാഹ ഖവിയുൻ അസീസ്. ഞാനും എന്റെ ദൂതന്മാരും വിജയിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു വിധി എഴുതിയിരിക്കുന്നു. തീർച്ചയായും അള്ളാഹു പ്രബലനും പ്രതാപവാനുമാകുന്നു. ഇമാം ഫഖ്റുദ്ദീൻ റാസി ഈ വചനത്തിൽ നൽകിയ വിശദീകരണത്തിൽ പറയുന്നു, എല്ലാ ദൂതന്മാരുടെയും വിജയം തെളിവും പ്രമാണങ്ങളും കൊണ്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതിൽ ചില ആളുകൾ തെളിവുകൊണ്ടുള്ള വിജയത്തോടൊപ്പം വാൾ കൊണ്ടുള്ള വിജയവും നേടി. പക്ഷേ ചില നബിമാരുടെ അവസ്ഥ ഇതായിരുന്നില്ല. ഇതിനുശേഷം കവിജ് എന്നതിനെ കുറിച്ച് പറഞ്ഞു. അള്ളാഹു തന്റെ നബിമാരെ സഹായിക്കുന്നതിന് കഴിവുള്ളവനാണ്. അവൻ അസീസ് അഥവാ വിജയിയാണ്. അവന്റെ ഉദ്ദേശത്തിൽ നിന്ന് അവനെ തടയാൻ ആർക്കും സാധ്യമല്ല. കാരണം അവനല്ലാത്തതെല്ലാം എന്തിനെയെങ്കിലും ആശ്രയിച്ചു നിൽക്കുന്നതാണ്. അവൻ മറ്റൊന്നിനെയും ആശ്രയിക്കാത്തവനാണ്. അതായത് മറ്റുള്ളതെല്ലാം സൃഷ്ടിയാണ്. അള്ളാഹു ആദ്യനും അനന്തനുമാണ്. ഒന്നിനെയും ആശ്രയിക്കാത്തവൻ, എല്ലാത്തിനെയും ആശ്രയിക്കുന്നവന്റെ മേൽ വിജയം വരിക്കുന്നവൻ. റൂഹുൽ മഅാനിയിൽ എഴുതിയിരിക്കുന്നു, കതബല്ലാഹു ലഅഗ്ലി വന്ന അനവറുദ്ലി ഇന്നല്ലാഹ ഖവിയുൻ അസീസ്. അല്ലാമ അബുൽ ഫദൽ ഷഹാബുദ്ദീൻ ആലൂസി എഴുതുന്നു, ലാഗലി വന്ന അനവ റുസുലി, അതായത് തെളിവും വാളും അല്ലെങ്കിൽ അതുപോലുള്ള മറ്റെന്തെങ്കിലും കൊണ്ട് അവരിൽ നിന്നുള്ള ആരുടെയെങ്കിലും മേൽ വിജയം വരിക്കും. അള്ളാഹുവിന്റെ ദൂതന്മാർക്ക് വിജയമുണ്ടാവുകയും അവരുടെ കാലഘട്ടത്തിൽ അവരുടെ സത്യത സ്ഥാപിതമാവുകയും അള്ളാഹു അവരുടെ എതിരാളികളെ വിവിധ തരം നാശമറക്കി നശിപ്പിക്കുകയും ചെയ്യുന്നു. നൂഹിന്റെ ജനതയെയും സാലിഹിന്റെ ജനതയെയും ലൂത്തിന്റെ ജനതയെയും നശിപ്പിച്ചതുപോലെ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എതിരാളികളെ യുദ്ധം മുഖേന നശിപ്പിച്ചു. ഈ യുദ്ധങ്ങളുടെ ഫലം ചിലപ്പോൾ വെള്ളത്തൊട്ടി പോലെ കയറിയും ഇറങ്ങിയും നിന്നെങ്കിലും അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് തന്നെ വിജയം ലഭിച്ചു. ഇപ്രകാരം ആ മഹാത്മാവിന്റെ പിന്തുടർച്ചക്കാരോടും ഇതേ പെരുമാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഒരു നിബന്ധനയോടെ, അതായത് അവരുടെ കപ്പൽ ദൈവദൂതന്മാരുടെ കപ്പൽ പോലെ അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ളതായിരിക്കണം. രാജ്യത്തിനും ഭരണത്തിനും ഭൗതികമായ നേട്ടത്തിനും വേണ്ടി ആയിരിക്കരുത് അത്. അത്തരം യോദ്ധാക്കൾ വിജയം വരിക്കുന്നതായിരിക്കും. എങ്കിലും ചില വ്യാഖ്യാതാക്കൾ തെളിവുകൾ കൊണ്ടുള്ള വിജയം മാത്രമാണിതെന്ന് പറഞ്ഞിട്ടുണ്ട്. ജിഹാദിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അത് ഇന്ന് വാൾകൊണ്ട് ജിഹാദ് ചെയ്യുന്നവരിൽ യോജിച്ചു കാണുന്നില്ല, അതുകൊണ്ട് വിജയം കിട്ടുന്നില്ല. അള്ളാഹുവിന്റെ ഗുണനാമമായ കവിയ അസീസ് എന്നതിൽ ഒരു കുറവും ഉണ്ടായിട്ടില്ല. ഇതിൽ നിന്ന് മുസ്ലിങ്ങളുടെ കർമ്മങ്ങളിൽ കുറവ് വന്നിരിക്കുന്നു എന്നത് വ്യക്തമാണ്. ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ വിള്ളലുകൾ വീണിരിക്കുന്നു, അതുകൊണ്ട് ഫലം ചേർന്നു വരുന്നില്ല. അബൂ മുഹമ്മദ് അബ്ദുല്ല കുർത്തുബി ഇതും എഴുതിയിരിക്കുന്നു, അള്ളാഹു ചില ആളുകളെ തെളിവുകളോടുകൂടി അയച്ചു, അവർ തെളിവുകൾ കൊണ്ട് വിജയം നേടി. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടമാണിത്. ഈ കാലഘട്ടം തെളിവുകൾ കൊണ്ടുള്ള യുദ്ധത്തിന്റെ കാലഘട്ടമാണ്. മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ ജമാഅത്ത് തെളിവുകളും പ്രമാണങ്ങളും കൊണ്ട് ഇന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് അള്ളാഹു തന്റെ പ്രിയപ്പെട്ടവന് നൽകി അനുഗ്രഹിച്ചതാണ്. ലോകത്തിന്റെ അറ്റങ്ങളോളം ആളുകൾ ആ കേന്ദ്രത്തിലേക്ക് മെല്ലെ മെല്ലെ സംഘടിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് തെളിവുകളുടെ വാൾ നൽകപ്പെട്ടിരിക്കുകയാണ്. അവർ ഇസ്ലാമിന്റെ പ്രത്യേകതകൾ ഹൃദയാകർഷകമായ നിലയിൽ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുന്നു. അള്ളാഹു ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനോടും ഇൽഹാമിലൂടെ പറഞ്ഞു, കതബല്ലാഹു ലഅഗ്ലിബ അന അന വറുസുലി വല്ലാഹു ഗാലിബുൻ അലാ അംരിഹി വലാകിൻ അക്സറു നാസി ലാ യഅലമൂൻ. ഞാനും എന്റെ ദൂതന്മാരും വിജയിക്കുമെന്ന് അള്ളാഹു ആദ്യമേ തന്നെ എഴുതി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് എന്തെങ്കിലും പോരാട്ടം നടത്തേണ്ടി വന്നാൽ അള്ളാഹുവിൽ നിന്നുള്ളവർ പരാജിതരാകുകയില്ല, അള്ളാഹു തന്റെ തീരുമാനത്തിൽ വിജയിക്കുന്നതാണ്. എന്നാൽ അധികം ആളുകളും കാര്യം മനസ്സിലാക്കുന്നില്ല. പിന്നീട് ഈ ഇൽഹാമുണ്ടായി, ഇന്നഹു ഖവിയുൻ അസീസ്, അവൻ പ്രബലനും വിജയിയുമാണ്. പക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ വിജയം വാൾ കൊണ്ടുള്ള യുദ്ധമോ കൊലയോ കൊണ്ടുണ്ടാവുകയില്ല, മറിച്ച് തെളിവുകൾ കൊണ്ടുള്ള ജിഹാദായിരിക്കും. ഇൻഷാ അള്ളാഹ് ഇതിലൂടെ വിജയം ലഭിക്കും. ഹദ്രത്ത് മുസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഇത് സംബന്ധമായി പറയുന്നു, കതബല്ലാഹു ലഅഗ്ലിബ അന അന വറുസുലി, അതായത് അള്ളാഹു ആരംഭത്തിലെ വിധി എഴുതിയിരിക്കുന്നു, അത് തന്റെ നിയമവും നടപടിക്രമവുമായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു. അവനും അവന്റെ റസൂലും എപ്പോഴും വിജയിക്കുമെന്ന്. അതുകൊണ്ട് ഞാൻ അവന്റെ റസൂൽ, അതായത് സന്ദേശവാഹകനാകുന്നു. എനിക്ക് പുതിയ ശരീഅത്തോ പുതിയ വാദമോ പുതിയ പേരോ ഒന്നുമില്ല. പ്രത്യുത നബി കരീം ഖാത്തമുൻ നബിയിന്റെ നാമം പ്രാപിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മഹാത്മാവിലായിക്കൊണ്ട് ആ മഹാത്മാവിന്റെ പ്രതീകമായിക്കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആദമിന്റെ കാലം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വരെ ഈ ആയത്തിന്റെ ഉള്ളടക്കം സത്യമായി പുലർന്നു വന്നിട്ടുണ്ട്. ഇനി എനിക്കു വേണ്ടിയും അത് സത്യമായി തന്നെ പുലരുന്നതാണ്. ഇവർ കാണുന്നില്ലേ, ഈ മൗലവിമാരും ഇവരുടെ ചിങ്കിടികളും എനിക്കെതിരെ ചീത്ത പറയാനും എന്റെ മേൽ കളവിന്റെ ആരോപണം ഉന്നയിച്ച് ആക്രമിക്കാനും തുടങ്ങിയ കാലത്ത് എനിക്ക് ഒരു അനുയായിയും ഉണ്ടായിരുന്നില്ല. അങ്കുലീപരിമിതമായ ചില സുഹൃത്തുക്കൾ മാത്രമേ എന്നോടൊപ്പം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ബയ്യത്ത് ചെയ്തിട്ടുള്ളവരുടെ സംഖ്യ 70,000-ത്തിനടുത്തെത്തിയിരിക്കുന്നു. പറയുന്നു, ഇതെന്റെ ശ്രമമൊന്നുമല്ല, മറിച്ച് ആകാശത്തിൽ നിന്നടിച്ച കാറ്റിന്റെ ഫലമായി ആളുകൾ എന്നിലേക്ക് ഓടി. ഇനി ഈ ആളുകൾ സ്വയം ചിന്തിക്കട്ടെ, ഈ ജമാഅത്തിനെ നശിപ്പിക്കാൻ അവർ എത്രമാത്രം ശക്തമായി ആഞ്ഞടിച്ചു, എല്ലാത്തരം തന്ത്രങ്ങളും പ്രയോഗിച്ചു, ഭരണകർത്താക്കളെ കളവു പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു, എനിക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തി കള്ളക്കേസ് കൊടുത്തു, മുസ്ലിങ്ങളെ എനിക്കെതിരെ ഇളക്കിവിട്ടു, ആയിരക്കണക്കിന് നോട്ടീസുകളും ലഘുലേഖകളും ഫത്വകളും എനിക്കെതിരെ എഴുതി പ്രസിദ്ധീകരിച്ചു. എനിക്കെതിരിൽ പ്രവർത്തിക്കുന്നതിന് സംഘടനകൾ രൂപീകരിച്ചു. പക്ഷെ ഇതെല്ലാത്തിന്റെയും ഫലം പരാജയമല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടായോ? എന്റെ ഈ പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യനിർമ്മിതമായിരുന്നെങ്കിൽ തീർച്ചയായും അവരുടെ പരിശ്രമം കൊണ്ട് ഈ ജമാഅത്ത് മുഴുവൻ നശിച്ചു പോകുമായിരുന്നു. ഇത്രമാത്രം പ്രചാരണം ഏതെങ്കിലും കള്ളപ്രവാചകനെതിരിൽ നടത്തിയിട്ടുള്ളതായി ആർക്കെങ്കിലും തെളിവ് നൽകാൻ പറ്റുമോ? എന്നിട്ട് അവർ നശിക്കാതിരുന്ന ചരിത്രം കാണിച്ചു തരാമോ? അവർ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ആദ്യത്തേക്കാൾ അഭിവൃദ്ധിപ്പെട്ടതായി തെളിവ് നൽകാമോ? ഇത് മഹത്തായ അടയാളമല്ലേ? വിതയ്ക്കപ്പെട്ട വിത്ത് നശിപ്പിക്കാൻ വേണ്ടി കഠിന പരിശ്രമങ്ങൾ നടന്നു. ഭൂമിക്ക് മുകളിൽ അതിന്റെ അടയാളം പോലും ഉണ്ടാകരുതെന്ന നിലയിൽ പ്രവർത്തിച്ചു. എന്നാൽ ആ വിത്ത് മുളച്ചു, പുഷ്പിച്ചു, ഒരു വൻ മരമായി തീർന്നു. അതിന്റെ ശാഖകൾ ദൂരെ ദൂരം വരെ എത്തി. ഇപ്പോൾ ആ മരം എത്രമാത്രം വളർന്നു എന്ന് വെച്ചാൽ ആയിരക്കണക്കിന് പക്ഷികൾ അതിൽ ചേക്കേറുന്നു. ഇന്ന് 190 രാജ്യങ്ങളിൽ ജമാഅത്ത് പരന്നു കഴിഞ്ഞു. അംഗസംഖ്യയിലും വർധനമുണ്ടാകും. ഇതെല്ലാം ആ പരമകാരുണികനായ അള്ളാഹുവിന്റെ വാഗ്ദാനം അനുസരിച്ച് തന്നെയാണ്. അള്ളാഹു ആരുടെ മേൽ തന്റെ അനുഗ്രഹം ചൊരിയുന്നുവോ അവർക്ക് വിജയവും നൽകുന്നു. അതിനാൽ ഒരു സാധാരണക്കാരൻ എങ്ങനെ ഈ സ്ഥാനം കിട്ടി എന്ന് ചോദിച്ച് ആക്ഷേപിക്കുന്നതിന് പകരം അള്ളാഹുവിന്റെ വിധിയിൽ മുസ്ലിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. നമ്മൾ ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുന്നതിനായി ശ്രമിക്കേണ്ടതുമാണ്. അത് നമ്മുടെ നിർബന്ധ കടമയാണ്. മറ്റൊരിടത്ത് ഹസ്രത്ത് മുസ്ലിം മുതൽ ഇസ്ലാത്തു വസ്സലാം പറയുന്നു, അള്ളാഹുവിനോടുള്ള ഭയമുണ്ടെങ്കിൽ എന്നോടുള്ള നിങ്ങളുടെ പോരാട്ടം തഖ്വയിൽ നിന്ന് അകന്നുകൊണ്ടുള്ളതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നിങ്ങളിലുള്ള തെളിവുകൾ കച്ചുകെട്ടി ഉണ്ടാക്കിയതും ബലഹീനവും നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാകാത്ത ചില ഹദീസുകളുമാണ്. എന്നാൽ നിങ്ങൾക്കതിൽ എന്റെ വാദം അലാ വജ്ഹിൽ ബസീറത്താണ്. അതായത് ഈസ അലൈഹി ഇസ്ലാം മരിച്ചുപോയിരിക്കുന്നുവെന്ന് ഏതൊരു ഇൽഹാമിലൂടെ എനിക്ക് അറിയിക്കപ്പെട്ടുവോ, വരേണ്ട മസീഹ മൗഊദി വിനീതനാണെന്ന് അറിയിക്കപ്പെട്ടുവോ, ആ ഇൽഹാമിനെ ഖുർആനിൽ വിശ്വസിക്കുന്നത് പോലെ ഞാൻ വിശ്വസിക്കുന്നു. സൂര്യനെ പോലെ എന്നിൽ തിളങ്ങിയ ഈ ഈമാൻ വെറുതെ അങ്ങ് വന്നതല്ല. പ്രത്യുത ദൈവികമായ ഒഹിയുടെ വെളിച്ചത്തിൽ അതെനിക്ക് നൽകപ്പെട്ടതാണ്. ഈ ദൃഢവിശ്വാസത്തെ അമാനുഷികമായ അടയാളങ്ങളാൽ, ദൈവജ്ഞാനപരമായ ആധിക്യത്താൽ നിത്യവും സംസാരത്തിലൂടെയും സംബോധനയിലൂടെയും അതിന്റെ പാരമ്യതയിലെത്തിച്ചു. അതിനെ ഞാൻ എങ്ങനെയാണ് എന്റെ മനസ്സിൽ നിന്ന് പുറത്തേക്കെറിയുന്നത്? എന്ത്, എനിക്ക് നൽകപ്പെട്ട സത്യസമ്പൂർണമായ ഈശ്വരീയ ജ്ഞാനത്തെ ഞാൻ നിഷേധിക്കണമെന്നോ? എനിക്ക് കാണിക്കപ്പെട്ട ദൈവിക അടയാളങ്ങളിൽ നിന്ന് മുഖം തിരിക്കണമെന്നോ? എന്റെ യജമാനെയും അധികാരിയെയും ധിക്കരിക്കണമെന്നോ? എന്തു ചെയ്യാനാണ്? സൗന്ദര്യത്തോടും ഭംഗിയോടും കൂടി എനിക്ക് വെളിപ്പെട്ട അവനെ ധിക്കരിക്കുന്ന അവസ്ഥയെക്കാൾ 1000 പ്രാവശ്യം മരിക്കുന്നതാണ് എനിക്ക് നല്ലത്. ഈ ഭൗതിക ജീവിതം എത്ര കാലമാണ്? ഈ ലോകത്തുള്ളവർ എന്നോട് എന്ത് കൂറു കാണിക്കാനാണ് ഞാൻ ഈ പ്രിയപ്പെട്ടവനെ ഉപേക്ഷിക്കാൻ? എനിക്ക് നല്ലവണ്ണം അറിയാം എന്റെ എതിരാളികളുടെ കയ്യിലുള്ളത് കാമ്പില്ലാത്ത പുറന്തോട് മാത്രമാണ്. അതിനെ ചിതൽ തന്നിരിക്കുന്നു. അവരാണ് എന്നോട് പറയുന്നത് കാമ്പിനെ ഉപേക്ഷിക്കാൻ. അവരുടെ കയ്യിലുള്ള പുറന്തോടിനെ ഞാനും സ്വീകരിക്കണം അത്രേ. എന്നെ ഭയപ്പെടുത്തുന്നു, ഭീഷണിപ്പെടുത്തുന്നു. പക്ഷേ ഞാൻ തിരിച്ചറിഞ്ഞ ആ പ്രതാപവാനാണ്, ഞാൻ ഇവരുടെ ഭീഷണിയെ വകവെക്കുന്നതേയില്ല. മറ്റുള്ളവരോടൊപ്പം ചേർന്ന് ഇങ്ങനെ സന്തോഷിക്കുന്നതിനേക്കാൾ ഉത്തമം ദുഃഖമാണ് എനിക്ക് നല്ലത്. അവനെ ഉപേക്ഷിച്ചുകൊണ്ട് ദീർഘായുഷ്മാനായിരിക്കുന്നതിനേക്കാൾ ഉത്തമം എനിക്ക് മരണമാണ്. നിങ്ങൾ പകലിനെ കണ്ടുകൊണ്ട് അത് രാത്രിയാണെന്ന് സമ്മതിക്കാത്തതുപോലെ എനിക്ക് കാണിക്കപ്പെട്ട പ്രകാശത്തെ അന്ധകാരമെന്ന് കരുതാൻ എനിക്ക് സാധ്യമല്ല. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസ ആദർശങ്ങളെ ഉപേക്ഷിക്കാത്തതുപോലെ അതാണെങ്കിൽ വെറും സന്ദേഹങ്ങളുടെയും സംശയങ്ങളുടെയും സമുച്ചയമാണ് താനും. ഞാനെങ്ങനെയാണ് ആയിരക്കണക്കിന് സൂര്യന്റെ തിളക്കമുള്ള ഈ വഴിയെ ഉപേക്ഷിക്കുന്നത്? വെട്ടിത്തിളങ്ങുന്ന അടയാളങ്ങളോടുകൂടി എന്റെ സത്യം അള്ളാഹു വെളിപ്പെടുത്തിയിരിക്കെ ഞാനെങ്ങനെയാണ് ഭ്രാന്തനോ മാനസരോഗിയോ ആകുന്നത്? എന്നിട്ട് ഞാൻ സത്യം സ്വീകരിക്കേണ്ടെന്നോ? ഞാൻ അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, എന്റെ സമാധാനത്തിനായി ആയിരക്കണക്കിന് അടയാളങ്ങൾ എന്നിൽ വെളിപ്പെട്ടു. അതിൽ ചിലത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ചിലത് പറഞ്ഞിട്ടുമില്ല. ഈ അടയാളം അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് ഞാൻ കണ്ടു. ആ ഏകനായ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അത് കാണിക്കാൻ സാധ്യമല്ല. ഇതിനു പുറമെ എനിക്ക് ഖുർആനിക ജ്ഞാനവും നൽകപ്പെട്ടു. ഹദീസുകളുടെ ശരിയായ പൊരുൾ എനിക്ക് ഇറക്കപ്പെട്ടു. എന്നിട്ടും അത്തരം വെളിച്ചം കടക്കുന്ന ജനൽ ഉപേക്ഷിച്ച് നാശത്തിന്റെ മാർഗം സ്വീകരിക്കണമെന്നോ? ഞാൻ പറയുന്നതെല്ലാം ഉൾക്കാഴ്ചയോടുകൂടിയാണ്, നിങ്ങൾ പറയുന്നത് വെറും ഊഹമാണ്. ഇന്ന വന്ന ലായുഗുനി മിനൽ ഹക്കി ശയ്യ, ഇത് കയറ്റവും ഇറക്കവുമുള്ള സ്ഥലത്തൂടെ അന്ധൻ നടക്കുന്നത് പോലെയാണ്. എവിടെയാണ് കാല് പതിയുന്നതെന്ന് അയാൾക്കറിയില്ല. അതുകൊണ്ട് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ വെളിച്ചം ഉപേക്ഷിച്ചുകൊണ്ട് അന്ധകാരത്തെ ഞാൻ എടുക്കണമെന്നോ? അള്ളാഹുവിന്റെ ദുആ സ്വീകരിക്കുന്നത് ഞാൻ കാണുന്നു. വലിയ വലിയ അടയാളം എനിക്ക് വേണ്ടി വെളിപ്പെടുത്തുന്നു, എന്നോട് സംസാരിക്കുന്നു, അന്യരുടെ ചലനങ്ങളെ കുറിച്ച് എന്നെ അറിയിക്കുന്നു, ശത്രുക്കൾക്കെതിരെ തന്റെ ശക്തമായ കരങ്ങളാൽ അവൻ എന്നെ സഹായിക്കുന്നു, എന്റെ മൈതാനത്ത് എനിക്ക് വിജയം നൽകുന്നു, വിശുദ്ധ ഖുർആനിലെ ജ്ഞാനങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്നു. അത്തരം സർവശക്തനും വിജയിയുമായ അള്ളാഹുവിനെ വിട്ടുകൊണ്ട് ആരെയാണ് ഞാൻ സ്വീകരിക്കേണ്ടത്? എനിക്ക് തന്റെ ജ്യോതിസ് വെളിപ്പെടുത്തിയ അള്ളാഹു തന്നെയാണ് യഥാർത്ഥ അള്ളാഹു എന്ന് ഞാൻ ദൃഢമായും വിശ്വസിക്കുന്നു. തന്നെ കുറിച്ചും തന്റെ പ്രവൃത്തിയെ കുറിച്ചും അവൻ എന്നെ അറിയിച്ചു. ഞാൻ അവനിൽ കാണുന്ന എല്ലാ ശക്തികളും എന്നിൽ വെളിവാക്കുന്ന അദൃശ്യമായ അറിവുകളും ഭയാനകമായ അവസരങ്ങളിൽ ഞാൻ കാണുന്ന അവന്റെ സഹായ ഹസ്തങ്ങളും ആ തികവാർന്ന അള്ളാഹുവിന്റെ സവിശേഷ ഗുണങ്ങളാണ്. അവനാണ് ആദമിനെ സൃഷ്ടിച്ചത്. നൂഹിന് വെളിപ്പെട്ടതും അവൻ തന്നെ. വെള്ളപ്പൊക്കത്തിലൂടെ അത്ഭുത ദൃഷ്ടാന്തങ്ങളും അവൻ കാണിച്ചു. ഫിറഔൻ നശിപ്പിക്കാൻ പോയപ്പോൾ മൂസായെ സഹായിച്ചതും അവൻ തന്നെ. സയ്യിദുർ റസൂലായ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാഫിരീങ്ങളുടെയും മുശ്രിക്കീങ്ങളുടെയും ഗൂഢപദ്ധതികളിൽ നിന്നും രക്ഷിച്ച് പൂർണമായ വിജയം നൽകിയതും അവൻ തന്നെ. അവൻ തന്നെ ഈ അവസാന കാലത്ത് എന്നിലും വെളിപ്പെട്ടു. ഇതാണ് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അസീസായ അള്ളാഹുവിന്റെ പെരുമാറ്റം. ഈ വിളംബരത്തിന് ശേഷം ആ മഹാത്മാവ് എതിരാളികളെ സംബോധന ചെയ്യുകയും തന്നെ നേരിടാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. എതിരാളികളുടെ ഒരു പദ്ധതിയും ആ മഹാത്മാവിന് ഒരു ക്ഷതവും ഏൽപ്പിച്ചില്ല. കാരണം സത്യവാനായ അള്ളാഹുവിന്റെ വാഗ്ദാനം ആ മഹാത്മാവിനുണ്ടായിരുന്നു. അവൻ തന്റെ അനുഗ്രഹം കൊണ്ട് പാരിതോഷികങ്ങൾ നൽകുന്നവനാണ്, സൽഫലവും ഉളവാക്കുന്നവനാണ്, താൻ ശക്തനും പ്രബലനുമാണെന്നതിന് തെളിവ് നൽകുന്നു. ഇന്ന് ലോകത്ത് അഹമ്മദിയ ജമാഅത്തിന്റെ അഭിവൃദ്ധി ഈ കാര്യങ്ങളുടെ എല്ലാം വ്യക്തമായ തെളിവാണ്. പക്ഷേ എതിരാളികൾ മുമ്പേയും നബിമാരുടെ ജമാഅത്തിന് നഷ്ടം വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്, ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസരം കിട്ടുമ്പോഴൊക്കെ അഹമ്മദികൾക്ക് നഷ്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ പീഡനങ്ങളും ദ്രോഹങ്ങളും ഒന്നോത്തെയും ഷഹാദത്തും നടക്കുന്നതായി കാണുന്നു. പക്ഷേ ഇന്നേ വരെ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സത്യസന്ധമായി പിന്തുടരുന്നവർക്ക് ഈ ഭീഷണിക്കും ഈ അക്രമങ്ങൾക്കും ഒരു നഷ്ടവും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ ഈമാൻ ഒരിക്കലും വിളക്കം തട്ടിയിട്ടുമില്ല. നമ്മുടെ ജോലി ഈമാൻ ശക്തിപ്പെടുത്തുന്നതിനും ഇതിൽ ഉറച്ചു നിൽക്കുന്നതിനും വേണ്ടി അള്ളാഹുവിന്റെ മുമ്പിൽ കുനിയുകയും ആ അനുഗ്രഹങ്ങളിൽ നിന്നുള്ള രക്ഷയും വിജയവും കാണുന്നതിനായി ശക്തവാനായ അള്ളാഹുവിനെ വിളിക്കുകയും ചെയ്യുക എന്നതാണ്. തന്റെ നബിമാരോട് ചെയ്ത വാഗ്ദാനം എപ്പോഴും പുലർത്തിക്കാണിച്ചിട്ടുള്ളവനാണ് അവൻ. സത്യവാന്മാരായ സത്യവിശ്വാസികളോടും ഈ വാഗ്ദാനം അവൻ ചെയ്തിട്ടുണ്ട്. അവർക്കും അവൻ വിജയം നൽകും. അവൻ ഇന്നും തന്റെ വാഗ്ദാനം പൂർത്തിയാക്കി വിജയം നൽകി കാണിക്കും, കാണിച്ചുകൊണ്ടിരിക്കുന്നു. നാം എപ്പോഴും ഓർക്കണം, നമ്മുടെ വിജയം ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിലൂടെയാണ് വിധിക്കപ്പെട്ടിരിക്കുന്നത്. കാലത്തിന്റെ ഇമാമിനോടൊപ്പം ഇരിക്കുന്നത് കൊണ്ട് മാത്രമേ എല്ലാ അന്തസ്സും ലഭിക്കുകയുള്ളൂ. കാരണം ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെയും സത്യസന്ധനായ ദാസനാണ്. ഇദ്ദേഹത്തോടൊപ്പം ബന്ധം വെക്കുക എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് ബന്ധം വെക്കുക എന്നതാണ്. ഈ മസീഹ് മൗഊദിനോടൊപ്പമുള്ള യഥാർത്ഥമായ ബന്ധമാണ് നമ്മെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് ചില സ്ഥലത്ത് അഹമ്മദികളുടെ മേൽ അക്രമം നടന്നു വരുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ദ്രോഹത്തിന്റെ ചക്കിലിട്ട് അവരെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരെ ശഹീദാക്കുകയാണ്. ഈ ത്യാഗങ്ങളാണ് അവരുടെ സ്ഥാനം ഉയർത്തുന്നതെന്ന് അത്തരം അഹമ്മദികൾ എപ്പോഴും ഓർക്കേണ്ടതാണ്. ശത്രുക്കളുടെ ഗൂഢപദ്ധതികൾ നശിച്ചൊടുങ്ങിപ്പോകുന്നതാണ്. അവസാനം അവരും ഈ ലോകത്ത് അള്ളാഹുവിന്റെ മസീഹ് വിജയിക്കുന്നത് കണ്ട് നിന്ദ്യരായിത്തീരും എന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ പിടുത്തത്തിൽ അകപ്പെടുകയും അടുത്ത ലോകത്തും നാശങ്ങൾ കാണുകയും ചെയ്യും. നമ്മുടെ ജോലി കഴിവിന്റെ പരമാവധി അത്തരം അക്രമികളുടെ പിടിയിൽ നിന്ന് സാധാരണക്കാരായ ആളുകളെ രക്ഷിക്കാൻ ശ്രമിക്കുക എന്നതാണ്. സർവശക്തനും പ്രതാപവാനുമായ അള്ളാഹുവിന്റെ അഭയത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ പരിശ്രമിക്കുക. അവർ തെറ്റിദ്ധാരണയാൽ ഇക്കൂട്ടരുടെ വലയിൽ കുടുങ്ങിക്കിടക്കുന്നവരാണ്. അവരെ ആ വലയിൽ നിന്ന് മോചിപ്പിച്ച് സർവശക്തനും പ്രതാപവാനുമായ അള്ളാഹുവുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ സഹായിക്കേണ്ടതാണ്. അവൻ തന്നെയാണ് അന്തസ്സും വിജയവും നൽകുന്നവൻ. അവനുമായി ബന്ധം സ്ഥാപിക്കാതെ മോക്ഷത്തിനുള്ള മറ്റു മാർഗമൊന്നുമില്ല. നമ്മുടെ കടമകൾ പൂർണ്ണമായി നിറവേറ്റാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പാകിസ്ഥാന് വേണ്ടിയും ഞാൻ ദുആയ്ക്ക് അപേക്ഷിക്കുകയാണ്. രാഷ്ട്രീയക്കാർ തങ്ങളുടെ രാഷ്ട്രീയം തിളക്കമുള്ളതാക്കാനും വ്യാജ അന്തസ്സിനും വേണ്ടി മുഴുവൻ ജനതയെയും രാഷ്ട്രത്തെ തന്നെയും അപകടത്തിലാക്കിയിരിക്കുന്നു. അള്ളാഹു അവർക്കും ബുദ്ധി നൽകുമാറാകട്ടെ. രാഷ്ട്രീയം കളിക്കുന്നതിന് പകരം ജനങ്ങളോട് സഹാനുഭൂതിയും കാരുണ്യവും അവരുടെ ഉള്ളിൽ പൊന്തി വരട്ടെ. അവരും ജനതയുടെ മേൽ ജയ കാണിക്കുന്നവരായി തീരട്ടെ. നിസ്സാര കാരണത്താൽ നൂറുകണക്കിന് ആളുകളെയാണ് അവർ കൊല്ലിക്കുന്നത്. ഇന്നലെയും ഒരു ജാഥയിൽ ഭയാനകമായ സ്ഫോടനമുണ്ടായി, നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. അള്ളാഹു ഈ രാഷ്ട്രീയക്കാർക്കും ബുദ്ധി നൽകട്ടെ. ഇത്തരക്കാരുടെ വലകളിൽ നിന്ന് സാധാരണ ജനങ്ങൾക്കും പുറത്തു വരാൻ ഭാഗ്യം നൽകുമാറാകട്ടെ.
ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم وَلَذِكْرُ اللَّهِ أَكْبَرُ. مَا